Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ. രണ്ടായിരത്തി പതിനേഴാം ആണ്ടിലെ ആഗോള യുവജന ദിനത്തോടനുബന്ധിച്ച് പാപ്പ ഫ്രാൻസിസ് നൽകിയ ചിന്താമലരുകളാണിന്ന്.
ഇറ്റലിയിൽ ദേശീയ തലത്തിൽ ഓശാന ഞായർ ദിനത്തിൽ ഏപ്രിൽ 9-ാം തീയതി ഞായറാഴ്ചയാണ് യുവജന ദിനം ആചരിക്കപ്പെടുന്നത്. ഇത് ആഗോള സഭയുടെ 32-ാമത് ലോക യുവജന ദിനമാണ്. ഇന്ത്യയിൽ അജപാലന കാരണങ്ങളാൽ ഓരോ സഭാപ്രവിശ്യയിലും വ്യത്യസ്ത ദിനങ്ങളിലാണ് യുവജനദിനം കൊണ്ടാടുന്നത്. യുവജനദിനത്തിനൊരുക്കമായി റോമിലെയും സമീപ രൂപതകളിലെയും യുവജനങ്ങളെ തലേന്നാൾ ശനിയാഴ്ച ജാഗരാനുഷ്ഠാനത്തിനായി മേരി മേജർ ബസിലിക്കയിലേക്ക് പാപ്പാ ക്ഷണിച്ചത് ശ്രദ്ധേയമാണ്. ഭാവിയുടെ ശക്തിയും പ്രതീക്ഷയുമായ യുവജനങ്ങൾ സുവിശേഷ സന്തോഷത്തിന്റെ സന്ദേശവാഹകരാകണം എന്ന പാപ്പ ഫ്രാൻസിസിന്റെ ചിന്താമലരുകൾക്ക് കാതോർക്കാം. 2019 ജനുവരി 22 മുതൽ 27 വരെ മധ്യ അമേരിക്കയിലെ പനാമയിൽ അരങ്ങേറാൻ പോകുന്ന ലോക യുവജന മാമാങ്കത്തെക്കുറിച്ച് അനുസ്മരിപ്പിച്ചുകൊണ്ടും യുവജനങ്ങളെ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ടുമാണ് 2017 സന്ദേശം പാപ്പ ഫ്രാൻസിസ് നൽകുന്നത്. യുവജനങ്ങളുമായുള്ള നേർക്കാഴ്ച മാനസാന്തരത്തിന്റെയും ഒപ്പം കൂട്ടായ്മയുടെയും അനുഭവമായി താൻ വിലമതിക്കുന്നുവെന്ന് പാപ്പ വിശേഷിപ്പിക്കുന്നു. മാത്രമല്ല, അടുത്തുവരുന്ന മെത്രാന്മാരുടെ സിനഡ് സമ്മേളനവും യുവജനങ്ങളെ കേന്ദ്രീകരിച്ചായതിനാൽ ഈ വർഷത്തെ യുവജന സംഗമവും അതിന്റെ ചുവടുപിടിച്ചുള്ളതാണെന്ന് പാപ്പ എടുത്തു പറയുന്നു. യേശുവിന്റെ അമ്മയായ കന്യകാനാഥയുടെ വിശ്വാസയാത്രയാണ് യുവജനങ്ങൾക്ക് മാതൃകയായി പാപ്പ ഫ്രാൻസിസ് ഇത്തവണ നൽകുന്നത്. തന്റെ സ്തോത്രഗീതത്തിലൂടെയാണ് മറിയം വിശ്വാസ ജീവിതത്തിനുള്ള പ്രചോദനം യുവജനങ്ങൾക്കും സകല ക്രൈസ്തവ മക്കൾക്കും നൽകുന്നത്.
ശക്തനായവൻ എന്നിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ദൈവം എന്നിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ജീവിതത്തിന്റെ വിനീതാവസ്ഥയിൽ തന്നെ തൃക്കൺപാർത്ത് ദൈവത്തെയും അവിടുത്തെ മഹൽ ചെയ്തികളെയും അംഗീകരിച്ചുകൊണ്ട് എപ്രകാരം ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കണമെന്ന് മറിയം നമ്മെ പഠിപ്പിക്കുന്നു. അതിന് നസ്രത്തിലെ യുവകന്യക ചെയ്തത് താൻ രക്ഷകന്റെ അമ്മയാകുമെന്ന മംഗലവാർത്ത ലഭിച്ചിട്ടും ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കാനും ശുശ്രൂഷിക്കാനും ഉടനെ തന്നെ അവൾ ഇറങ്ങി പുറപ്പെടുന്നു. തന്റെ വാർദ്ധക്യത്തിൽ ഗർഭവതിയായ ബന്ധുവായ എലിസബത്തിനെ അവൾ ദീർഘദൂരം യാത്ര ചെയ്ത് പരിചരിച്ചു. ജീവിത സൗഭാഗ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സുഖത്തിലും സൗകര്യത്തിലും മയങ്ങി മടിഞ്ഞ് മറിയം അടങ്ങിയിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ അവളെ ആരും ചോദ്യം ചെയ്യില്ലായിരുന്നു. എന്നിട്ടും വിശ്വാസത്താൽ പ്രചോദിതയായി അവൾ ഇറങ്ങി പുറപ്പെട്ടു. അതിനായി ഏകദേശം 150 കിലോമീറ്ററാണ് അവൾ യാത്ര ചെയ്തത്. അങ്ങനെ അവളുടെ ജീവിതത്തിന്റെ സത്ത വിശ്വാസമാണെന്ന് ഈ യാത്ര വ്യക്തമാക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു.
യാത്രാമധ്യേ താൻ ഭാഗമാകാൻ പോകുന്ന ദൈവികതയുടെ അത്ഭുത സംഭവങ്ങളെക്കുറിച്ച് മറിയം ധ്യാനിച്ചു കാണും. അതുപോലെ ജീവിത തീർത്ഥാടനങ്ങളിൽ നാമും ദൈവിക നന്മകളെ ധ്യാനിക്കേണ്ടതാണ്. ജീവിത സംഭവങ്ങൾ കൺമുൻപിൽ തെളിയുന്നതും അവയെക്കുറിച്ച് ധ്യാനിക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ തീർത്ഥാടനങ്ങളിലാണ്. അപ്പോൾ നാം അവയുടെ അർത്ഥം കണ്ടെത്തുകയും ദൈവവിളിയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നു. അതുവഴി ഒരു വശത്ത് ദൈവികൈക്യവും മറുഭാഗത്ത് സഹോദര സ്നേഹവും യുവജനങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നു. ദൈവിക വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച മറിയം ഭാഗ്യവതിയെന്ന് വിളിക്കപ്പെടുന്നു. മറിയം സ്വീകരിച്ച വലിയ ദാനവും സമ്മാനവും വിശ്വാസമാണ്. എന്നാൽ ദൈവം നൽകുന്ന അമൂല്യ ദാനമാണ് വിശ്വാസം. മറിയത്തിന്റെ വിശ്വാസത്തെയാണ് എലിസബത്ത് അംഗീകരിക്കുന്നതും അനുമോദിക്കുന്നതും. സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്, ഇങ്ങനെയാണ് എലിസബത്ത് പ്രസ്താവിക്കുകയും മറിയത്തെ അഭിനന്ദിക്കുകയും ചെയ്തത്. മറിയത്തിന്റെ പ്രതികരണം ഒരു വിശ്വാസപ്രകരണമാണ്. ശക്തനായവൻ എന്നിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഈ വിശ്വാസപ്രകരണം ഒരു സ്തോത്രഗീതമായി ഉയരുന്നു.
മറിയത്തിന്റെ സ്തോത്രഗീതവും അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന പ്രാർത്ഥനയും വിപ്ലവാത്മകമാണ്. വിശ്വാസം വെതുമ്പി നിൽക്കുന്ന പ്രാർത്ഥന തന്റെ വിനീതാവസ്ഥയെയും താഴ്മയെയും കുറിച്ച് വ്യക്തമായ അവബോധവും ധാരണയും മറിയത്തിന് നൽകുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും ദൈവീക കാരുണ്യത്തിന്റെ അനുഭവം നിറഞ്ഞവളായും കൂടുതൽ ആത്മവിശ്വാസമുള്ളവളായും മറിയം വളരുന്നു. തന്നോടും തന്റെ ജനത്തോടും ദൈവം കാണിച്ച കാരുണ്യത്തിനും ആ ജനത്തിനും തനിക്കും അവിടുന്ന് ദൈവം തുറന്നു തന്നിട്ടുള്ള രക്ഷയുടെ മാർഗത്തിനും അവൾ ദൈവത്തെ സ്തുതിച്ച് നന്ദി പറയുന്നു. അങ്ങനെ മനുഷ്യജീവിതത്തിന്റെ കേന്ദ്രം വിശ്വാസമാണെന്നും ദൈവീക കാരുണ്യം മനുഷ്യജീവിതത്തിന്റെ ചാലകശക്തിയാണെന്നും ഈ ഗീതം സകലരെയും സകല മാനവകുലത്തെയും പഠിപ്പിക്കുന്നു, ഉദ്ബോധിപ്പിക്കുന്നു.
യുവതീ യുവാക്കളുടെ ഹൃദയങ്ങളെ ദൈവം സ്പർശിച്ചാൽ അവർ നല്ല കാര്യങ്ങളും മഹത്തായ കാര്യങ്ങളും ചെയ്യാൻ മറിയത്തെപ്പോലെ കെൽപ്പുള്ളവരായിത്തീരും. മനുഷ്യജീവിതം ഈ ഭൂമിയിലെ വെറുമൊരു ചുറ്റിത്തിരിയലല്ല, മറിച്ച് അനുദിന ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങൾക്കും യാതനകൾക്കുമിടയിൽ ദൈവത്തിൽ ആശ്രയിച്ചും ശരണപ്പെട്ടുമുള്ളൊരു ജീവിതമാണ്. യുവജനങ്ങൾ ചിന്തിച്ചേക്കാം, ദൈവമേ, ഞാനൊരു പാപിയാണേ, ഞാൻ അയോഗ്യനാണേ, ഞാൻ എന്തു ചെയ്യാനാണ്? എന്നാൽ ഓർക്കുക, വിളിക്കുന്ന ദൈവം നമ്മുടെ ബലഹീനതകളിൽ തപ്പിത്തടയാൻ നമ്മെ അനുവദിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ അതിക്രമങ്ങളെ ഓർത്ത് അവിടുന്ന് വേവലാതിപ്പെടുന്നുമില്ല. മറിച്ച് ഇനിയുള്ള ജീവിതത്തിൽ നമുക്കെന്തു ചെയ്യാനാകുമെന്നും നമ്മിലെ നന്മയെയും നന്മ ചെയ്യാനുള്ള കരുത്തിനെയും കഴിവിനെയുമാണ് അവിടുന്ന് കണക്കിലെടുക്കുന്നത്. യുവജനങ്ങളുടെ കുറവുകളല്ല, സ്നേഹവും സ്നേഹിക്കാനുള്ള കരുത്തും സ്നേഹപ്രവർത്തികൾക്കുള്ള അവരുടെ ഓജസ്സുമാണ് അവിടുന്ന് ഗൗനിക്കുന്നത്.
മറിയത്തെപ്പോലെ ചുറ്റുമുള്ള ലോകത്തെ നന്മപൂർണമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി യുവജനങ്ങളെ ക്രിസ്തു വിളിക്കുന്നു. അവിടുന്ന് വിളിക്കുന്നത് ഇന്നിന്റെ ചരിത്രത്തിൽ സൽപ്രവൃത്തികളിലൂടെ നന്മയുടെ മുദ്ര പതിപ്പിക്കാനാണ്. എന്നോട് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവരോടും കൈകോർത്തു നിന്നുകൊണ്ട് ജീവിത പരിസരങ്ങളിൽ നന്മയുടെ അലയടി ഉയർത്താനാണ് ക്രിസ്തു യുവജനങ്ങളെ വിളിക്കുന്നത്, നിങ്ങളെയും എന്നെയും വിളിക്കുന്നത്. യുവജനങ്ങളെ കരുതലോടെ ദൈവം കാക്കുകയും അവിടുന്ന് അവരെ നയിക്കുകയും ചെയ്യുന്നു. നസറത്തിലെ യുവതിയെപ്പോലെ യുവജനങ്ങൾക്ക് അവരുടെ സ്നേഹം കൊണ്ടും സത്യസന്ധമായ ജീവിതം കൊണ്ടും ഇന്നിൻ്റെ സാമൂഹിക ചുറ്റുപാടിൽ നന്മയുടെ മുദ്ര പതിപ്പിക്കാനും ജീവിത പരിസരങ്ങളെ മെച്ചപ്പെടുത്താനും സാധിക്കും. ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടുകൾക്ക് യുവജനങ്ങളുടെ സാന്നിധ്യവും സഹായവും ആവശ്യമാണ്, അത്യാവശ്യമാണ്. നാളെയുടെ വാഗ്ദാനങ്ങളാണ് യുവജനങ്ങൾ. അതിനാൽ ധീരരും നന്മയുടെ പ്രയോക്താക്കളുമായ യുവജനങ്ങൾക്ക് അവരുടെ ജീവിതബോധ്യവും സ്വപ്നങ്ങളും ആദർശങ്ങളും കൊണ്ട് അധപതനത്തിൻ്റെ അതിരുകൾ തകർത്ത് നന്മയുടെയും നീതിയുടെയും പാതയിലൂടെ ഇന്നിൻ്റെ ലോകത്തെ നയിക്കാനും ക്രൂരതയെ ലഘൂകരിക്കാനും കൂടുതൽ നന്മയുള്ളൊരു ലോകം വാർത്തെടുക്കാനും സാധിക്കും.
നന്മയുടെയും സ്നേഹത്തിന്റെയും പാതയിൽ ജീവിക്കാൻ കന്യകാനാഥ പ്രചോദനമേകട്ടെ. അമ്മയോട് കൂടുതൽ അടുത്ത് ജീവിക്കാനും സ്നേഹത്തിൽ വളരാനും യുവജനങ്ങൾക്ക് സാധിക്കട്ടെ. ഇങ്ങനെ പാപ്പാ സന്ദേശത്തിൽ ആശംസിക്കുന്നു. പരിശുദ്ധ കന്യകാനാഥ സകലരുടെയും അമ്മയാണ്. അമ്മയോടെന്ന പോലെ ഈ നാഥയോട് നമുക്ക് സംവദിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്നും മുതിർന്നവരിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള വിശ്വാസ ജീവിതത്തിന് ഈ അമ്മയ്ക്കൊപ്പം ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നമ്മെ ശ്രവിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്ന നല്ലമ്മയാണ് കന്യകാനാഥ. യുവജനങ്ങളെ മക്കളെപ്പോലെ സ്നേഹിക്കുകയും അവരുടെ ജീവിതപാതകളിൽ യേശുവിൻ്റെ അമ്മ മാർഗദീപമായി ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കന്യകാനാഥയോട് ചേർന്ന് ജീവിക്കുകയും ചരിക്കുകയും ചെയ്താൽ യുവജനങ്ങൾക്ക് വഴിതെറ്റുകയില്ല. അവർ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ലെന്നും പാപ്പ ഉറപ്പു നൽകുന്നു, ഉദ്ബോധിപ്പിക്കുന്നു.
2018 ഒക്ടോബർ മാസത്തിലാണ് ആഗോളസഭയിലെ മെത്രാന്മാരുടെ സിനഡ് സമ്മേളനം വീണ്ടും നടക്കാൻ പോകുന്നത്. യുവജനങ്ങളുടെ വിശ്വാസ ജീവിതവും ദൈവവിളിയും എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് ഈ സിനഡ് സമ്മേളനം. യുവജനങ്ങൾ ഇന്ന് എപ്രകാരമാണ് അവരുടെ ജീവിതം നയിക്കുന്നതും ജീവിത വെല്ലുവിളികളെ നേരിടുന്നതും എന്നെല്ലാമായിരിക്കും സിനഡ് സമ്മേളനം വിലയിരുത്തുന്നത്, ചർച്ച ചെയ്യുന്നത്. അങ്ങനെ യുവജനങ്ങളെപ്രകാരം വ്യക്തിഗത വിളിയിലൂടെയും വിവേചനത്തിലൂടെയും അവരുടെ ജീവിത പദ്ധതികൾ ക്രമപ്പെടുത്തുന്നു, രൂപീകരിക്കുന്നു എന്നെല്ലാം സിനഡ് വിലയിരുത്തും, പഠിക്കും. ഒരു വ്യക്തിയുടെ വിളി അത് സാധാരണ ലൗകിക ചുറ്റുപാടുകളിലേക്കോ സാങ്കേതിക വൈദഗ്ധ്യങ്ങളുടെ നേട്ടങ്ങളുള്ള ജീവിതഗതിയിലേക്കോ വൈവാഹിക കുടുംബ ജീവിത അന്തസ്സിലേക്കോ പൗരോഹിത്യ വിളിയിലേക്കോ സന്യാസ സമർപ്പണത്തിലേക്കോ ആകാമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ 2017 ആണ്ടിലെ ഓശാന നാളിൽ ആഗോള സഭ ആചരിച്ച ലോക യുവജന ദിനാചരണവും വിവിധ ഘട്ടങ്ങളിലൂടെ 2018 നടക്കാൻ പോകുന്ന യുവജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള സിനഡ് സമ്മേളനവും പിന്നെ 2019 മധ്യഅമേരിക്കയിലെ പനാമയിൽ സംഗമിക്കുന്ന ലോക യുവജന മാമാങ്കവും പടിപടിയായി നന്മയുടെ സാമൂഹിക ലക്ഷ്യങ്ങളിലേക്ക് കൈകോർത്തു നീങ്ങണമെന്നാണ് പാപ്പ ഫ്രാൻസിസ് ആഗ്രഹിക്കുന്നത്, പാപ്പ ഉദ്ബോധിപ്പിക്കുന്നത്.
യുവജനങ്ങൾക്ക് ഗതകാലവുമായി കടന്നുപോയ കാലവും തലമുറകളുമായി ബന്ധമില്ലെന്ന് ചിന്തിക്കരുത്. വ്യക്തിഗത ചരിത്രത്തിന് കാലാതീതമായൊരു സാമൂഹ്യ മാനമുണ്ട്. അത് യുവജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇളയ തലമുറയെ സംബന്ധിച്ച് അവരുടെ കാലഘട്ടത്തിന് മുൻപുള്ളതും മുൻതലമുറയുമായി ബന്ധപ്പെട്ടതുമാണ്. ജീവിതത്തോണിയിൽ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോഴും ജീവിതം ക്ലേശപൂർണമാകുമ്പോഴും ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ നമ്മെ താങ്ങുകയും തുണയ്ക്കുകയും ചെയ്യുന്നു. സഭ കടന്നുപോകുന്ന ഒരു താൽക്കാലിക സമൂഹമല്ല, കടന്നുപോകയോ ചിതറിപ്പോകയോ ചെയ്യുന്നൊരു ആൾക്കൂട്ടവുമല്ലത്, മറിച്ച് ചരിത്രവും പാരമ്പര്യവുമുള്ള വിശ്വാസ കൂട്ടായ്മയാണത്, സമൂഹമാണത്. പുരാതന പാരമ്പര്യങ്ങൾ കൈമുതലും അവകാശവുമായുള്ള സമൂഹം, തലമുറകളായി അവ കൈമാറുകയും പകർന്നു നൽകുകയും ചെയ്യുന്ന സമൂഹം.
വിശുദ്ധനായ ജോൺ പോൾ 2 പാപ്പയാണ് ആഗോള യുവജന ദിനാഘോഷത്തിന്റെ ഉപജ്ഞാതാവും മധ്യസ്ഥനും. 1985 ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ആഗോള യുവജന ദിനത്തിന്റെ ചുവടുപിടിച്ച വത്തിക്കാനിൽ ഓശാന ഞായർ ദിനത്തിൽ പാപ്പ പ്രത്യേകമായി റോമിലെ യുവജനങ്ങളെ ക്ഷണിച്ചിരുന്നു. അന്ന് വത്തിക്കാനിൽ സംഗമിച്ച റോമാ നഗരത്തിലെ യുവജനങ്ങൾ കാഴ്ചവെച്ച അവരുടെ വർണ്ണപ്പകിട്ടാർന്ന സാന്നിധ്യവും പരിപാടികളും പാപ്പായെ ഏറെ ആശ്ചര്യപ്പെടുത്തി. യുവജനങ്ങൾ എത്രത്തോളം സമകാലീന ലോകത്തിന് ശക്തിയും പ്രചോദനവും പകരാൻ പോരുന്നവരാണ് എന്ന ചിന്തയാലും ബോധ്യത്താലും നിറഞ്ഞ് പുണ്യശ്ലോകനായ പാപ്പ 1986 പ്രഥമ ലോക യുവജന സംഗമം വത്തിക്കാനിൽ വിളിച്ചുകൂട്ടി. തുടർന്ന് ഓരോ വർഷവും ആഗോള സഭയിൽ യുവജനദിനം ആചരിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഓരോ 3 കൂടുമ്പോഴും വിവിധ രാജ്യങ്ങളിലായി ആഗോളതലത്തിൽ യുവജനങ്ങൾ സംഗമിക്കുന്ന രാജ്യാന്തര മേളയ്ക്കും തുടക്കമിട്ടു. അതിൽ പാപ്പ പങ്കെടുക്കുന്നതും പതിവായി. അങ്ങനെ മേളയിൽ പാപ്പായുടെ സാന്നിധ്യം യുവജനങ്ങൾക്കും വലിയ ഹരമായി മാറി.
'86 റോമിൽ പ്രഥമ ലോക യുവജന സംഗമം അരങ്ങേറി.
1987 അർജന്റീനയിലെ ബ്യൂനസ് ആയിരസിൽ.
1989 സ്പെയിനിലെ സന്തിയാഗോ കൊമ്പസ്തേലയിൽ.
1991 പോളണ്ടിലെ സെസ്റ്റാചോവയിൽ.
1993 അമേരിക്കയിലെ ഡെൻവറിൽ.
1995 ഫിലിപ്പീൻസിലെ മനിലയിൽ.
1997 ഫ്രാൻസിലെ പാരീസിൽ.
പിന്നെ 2000 ജൂബിലി വർഷത്തിൽ വീണ്ടും വത്തിക്കാനിൽ.
2002 കാനഡയിലെ ടൊറോന്റോയിൽ.
2005 ജർമ്മനിയിലെ കൊളോണിൽ.
2008 ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ.
2011 സ്പെയിനിലെ മാഡ്രിഡിൽ.
2013 ബ്രസീലിലെ റിയോ ദി ജനീറോയിൽ.
2016 പോളണ്ടിലെ ക്രാക്കോയിൽ. ഓരോ മേള കഴിയുമ്പോഴും അടുത്ത മേളയ്ക്കുള്ള വേദിയും ആപ്തവാക്യവും പാപ്പ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. ക്രാക്കോ യുവജനമേളയുടെ അന്ത്യത്തിൽ പാപ്പ ഫ്രാൻസിസ് അറിയിച്ചു, 2019 അടുത്ത ആഗോള യുവജന സംഗമം മധ്യമേരിക്കൻ രാജ്യമായ പനാമയിൽ ആഘോഷിക്കുമെന്ന്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന മേരിയൻ പ്രമേയമാണ് പനാമയിലെ യുവജന സംഗമത്തിന് പാപ്പ ഫ്രാൻസിസ് നൽകിയത്. ഇനി ദൈവീക കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ലോക നന്മയ്ക്കായി യുവജനങ്ങൾക്ക് വേണ്ടി പാപ്പ ഫ്രാൻസിസ് രചിച്ച ഹ്രസ്വമായ എന്നാൽ മനോഹരമായ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ഈ ചിന്താമലരുകൾ നമുക്ക് കന്യകാനാഥയ്ക്ക് സമർപ്പിക്കാം.
ദൈവമേ, കാരുണ്യവാനായ പിതാവേ, ഞങ്ങളോടുള്ള അങ്ങേ അതിരറ്റ സ്നേഹം ക്രിസ്തുവിൽ പ്രകടമാക്കുക മാത്രമല്ല, ആശ്വാസദാതാവായ പരിശുദ്ധാത്മാവിലൂടെ അത് സമൃദ്ധമായി ഞങ്ങളിൽ വർഷിക്കുകയും ചെയ്തുവല്ലോ. ഈ ലോകത്തെ ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും ഭാവിയും ഭാഗധേയവും ഞങ്ങൾ ഇന്നങ്ങേക്ക് സമർപ്പിക്കുന്നു. വിവിധ നാട്ടുകാരും ഭാഷക്കാരും സംസ്കാരങ്ങളിൽപ്പെട്ടവരുമായ യുവജനങ്ങളെ ഞങ്ങൾ അങ്ങേ സംരക്ഷണയ്ക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്തിന്റെ കെട്ടുപിണഞ്ഞ സാമൂഹ്യ അന്തരീക്ഷത്തിൽ യുവജനങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. പനാമ സംഗമത്തിൽ നിന്നും നന്മയുടെ ഫലങ്ങൾ സമൃദ്ധമായി കൊയ്തെടുക്കുവാൻ യുവജനങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ ദൈവിക കാരുണ്യത്തിന്റെ സാക്ഷികളാവട്ടെ. സംശയാലുക്കളുടെ ശങ്ക അകറ്റുവാനും നിരാശരായവർക്ക് പ്രത്യാശ പകരുവാനും വിഘടിച്ചു നിൽക്കുന്നവരെ സ്നേഹിക്കുവാനും പാപികളായവർക്ക് മാപ്പു നൽകുവാനും ദുഃഖാർത്ഥരായവർക്ക് സന്തോഷം പകർന്നുകൊടുക്കുവാനും ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ. അങ്ങേ കാരുണ്യത്തിന്റെ സ്നേഹാഗ്നി ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളിലും ഹൃദയപരിവർത്തനത്തിന്റെയും മാനസാന്തരത്തിന്റെയും ജ്വാല തെളിയിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളുടെയും ഈ ലോകത്തിന്റെയും മുഖം അങ്ങ് നവീകരിക്കണമേ. കാരുണ്യത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാനാഥേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. യുവജന സംഗമത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.
ഈ ഗാനം ആലപിച്ചത് ജീസസ് യൂത്തിന്റെ റെക്സ് ബാൻഡാണ്. രചന ഫാദർ തദേവുസ് അരവിന്ദത്, സംഗീതം ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ, CMI. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് 32nd ആഗോള യുവജനദിനത്തിൽ പാപ്പ ഫ്രാൻസിസ് നൽകിയ ചിന്താമലരുകളാണ്. അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. അനുഗ്രഹപൂർണമാകട്ടെ ഈ വിശുദ്ധവാരമെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ മലയാള പരിപാടി സമാപിക്കുന്നു. തുടർന്ന് ഇംഗ്ലീഷിൽ ഏവർക്കും നന്ദി, നമസ്കാരം.